ഇക്കരയാണെൻ്റെ താമസം, അക്കരയാണെൻ്റെ മാനസം, പൊന്നണിഞ്ഞെത്തിയ മധുമാസം, എന്നുള്ളിൽ ചൊരിയുന്നു രാഗരസം.
സുപ്രഭാതം, December 23. അമേരിക്കയിലെ കുടുംബങ്ങളിൽ പേരക്കിടാങ്ങളെ നോക്കാനെത്തുന്ന അമ്മച്ചിമാർക്ക് വേണ്ടിയാണ് ഇന്നത്തെ പരിപാടി. അവരുടെ ടെലിഫോൺ ജാലകത്തിലൂടെ ഒന്ന് ശ്രവിക്കാനുള്ള ശ്രമം. നീ എന്തിനാ വിളിച്ചത്? വേണ്ട, എനിക്ക് നിന്നോട് മുട്ടം കയറുക. ഇത്രയും കാലം നീ ഏത് ഗോത്രത്തിലായിരുന്നു? കേക്കട്ടെ. ഓ, പണിത്തിരക്ക്, പോടാ പോടാ. ലോവറിൽ നിനക്ക് മാത്രമേ ഉള്ളൂടാ പണി. എടാ, എനിക്കും സമയമില്ല. വെളുപ്പിനെ മോനും അവന്റെ കെട്ടികൾക്കും രാവിലത്തെ ഭക്ഷണവും ഉണ്ടാക്കണം. അതിന്റെ കൂടെ ഉച്ചയ്ക്കത്തെ ഊണ് ചോറ്റുപാത്രത്തിൽ കയറ്റണം കൊണ്ടുപോകാൻ. ഇപ്പൊ പിന്നെ സ്കൂൾ അടപ്പായി. നീര് പോലത്തെ മൂന്നെണ്ണത്തിനെ നോക്കേണ്ടത്, തമ്മിത്തല്ലാതിരിക്കുക. അതൊക്കെ പോട്ടെ. ഇന്നലത്ത് നിന്റെ അമ്മയ്ക്ക് എന്നാ ഉണ്ട് വിശേഷം? അതിന് ഓർമ്മക്കുറവ് വരാനുള്ള പ്രായമായില്ലല്ലോ. എന്നെക്കാളും ഏറെ ഒരു 5 വയസ്സിന്റെ മൂപ്പ് കാണും. അതിൽ കൂടുതൽ ഏതായാലും ഇല്ല. എടാ കിഴങ്ങ, നിന്റെ കുടുംബത്തെ പറ്റി എനിക്ക് എന്നതാ അറിയാൻ മേലാത്തതെന്ന് ചോദ്യത്. നിന്റെ അപ്പൻ എന്നെ ആദ്യം പെണ്ണു കാണാൻ വന്നത് അത് നിനക്കറിയാവും. കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞത്, നിനക്കൊരു പുണ്ണാക്കും അറിയാൻ മേലാന്ന്. വലിയ എഞ്ചിനീയറാന്ന് പറഞ്ഞിട്ട് എന്നാത്തിനു കൊള്ളാം. നിന്റെ അപ്പൻ ആഫ്രിക്കയിൽ നിന്ന് അവധിക്ക് വന്നപ്പം നമ്മുടെ സെയിന്റ് ആൻസ് പള്ളിക്കൂടിയില്ലേ, അതിന്റെ പടിക്കൽ വന്ന് നിന്ന് വൈകുന്നേരം സ്കൂള് വിട്ടപ്പോ ഒളിഞ്ഞിരുന്ന എന്നെ പെണ്ണ് കാണുന്നത്. ഓ, പിന്നെ എന്നെ കാണാൻ ഒരു മോശമില്ലായിരുന്നു. നല്ല മാലാക പോലെയായിരുന്നു എന്നാ എന്റെ അമ്മച്ചി എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. നിന്റെ അപ്പനെ അബോധിക്കാഞ്ഞത് ഞങ്ങളുടെ അമ്മച്ചിക്ക്. അമ്മച്ചിയുടെ പടിഞ്ഞാറക്കരയുള്ള നാത്തുവിന്റെ പേര് പിന്നെ ആഫ്രിക്കയിലായിരുന്നു ജോലി, കാട്ടിലൂടെ റെയിൽപാട് ഇടുന്ന കമ്പനിയിൽ. അവര് രാത്രിയിൽ കിടക്കുന്ന ഒരു ഇതുക്കൂട്ട് സാധനത്തില്ല, എടാ ഈ ചാർപ്പോളിൽ വെച്ച് തമ്പടിച്ച് ഒരു രാത്രിയിൽ സിംഹം കയറി കുറെ പേര് വലിച്ചോണ്ട് പോയി. മുഹമ്മക്കാരന്റെ ഒരു കാലം നഷ്ടപ്പെട്ടു, പക്ഷെ ജീവൻ കിട്ടി. അതുകൊണ്ട് എന്റെ അമ്മ നെപ്പംസ്യാനസ് പുണ്യാളന്റെ രൂപം തൊട്ട് ആണയിട്ടു എന്റെ മകളെ ആഫ്രിക്കയിൽ കിടക്കുന്ന സിംഹത്തിന് കൊണ്ട് കൊടുക്കാനല്ലാന്ന്. അപ്പച്ചൻ പല പണിയും നോക്കി, പക്ഷെ ഓ തുടങ്ങി. പിന്നെ മോൻ മോൻ, നോ ബീറ്റിംഗ്, നോ ബീറ്റിംഗ്. എടാ നീ അവിടെ നില്ലേ, പോകല്ലേ, ഒത്തിരി കാര്യം പറയാനുണ്ട്. എന്റെ പോന്റെ, ഒരു പെട പെടയ്ക്കൻ എന്റെ കൈ തരിക്കുന്നു. ഒന്നും പറയണ്ട, പുറത്തോട്ട് വിടാൻ മേല. പിന്നെ TVയുടെ മുന്നിൽ ആ കുത്തുന്ന കുന്ത്രാണ്ടും ഉണ്ടല്ലോ, വീഡിയോ കളി, അത് തന്നെ ചേരണം. പണ്ടൊക്കെ ഇങ്ങനെ വലുതുമാണോ? എടാ എന്റെ അമ്മ 12 പെറ്റു, 2 എണ്ണം ചാവുള്ള, 1 എണ്ണം 99 വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോയി, വേറെ 1 എണ്ണം മസൂരി വന്ന് ചത്തു. ബാക്കി 8 എണ്ണത്തെ എങ്ങനെയാ വളർത്തിയെന്നോ? പള്ളിപ്പെരുന്നാള് മേടിക്കുന്ന കുറെ പുൽപ്പ രാവിലെ എടുത്ത് മുറ്റത്തോട്ടം ഇടും, കൂടെ കുഞ്ഞുങ്ങളെയും നെല്ലിക്കക്കോട്ട മറിച്ചിട്ട പോലെ പല മാതിരിയാ ഇഴയുന്നത്, മറിയുന്നത്, പിച്ച നിൽക്കുന്നത്. അങ്ങനെ പല വളർച്ചയിലുള്ളത്. കളിക്കാനും കടിക്കാനും ഒക്കെ ആയിട്ടെ കുറെ വെള്ളക്കായും കൊടുക്കും. ഇങ്ങനെയൊക്കെയാ ഞങ്ങൾ വളർന്നത്. ഇപ്പോഴും കാലം മാറിയെന്നോ? നീ എന്നോട് പറയുന്നത് തല്ലാതെ പിള്ളേരെ വളർത്തുന്ന ഈ ഇടപാട് നീ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ സായിപ്പൊക്കെ ബൈബിളിന്റെ ആൾക്കാരാണല്ലോ, വിശുദ്ധ ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടുണ്ടെന്നാ ഇവിടുത്തെ ജിമ്മിച്ചം പറയുന്നത്, പിള്ളേരെ അടിക്കാതെ വളർത്തിയാൽ പൊഴിച്ചു പോകുമെന്ന്. എന്തേലും ആകട്ടെ, നിന്റെ അപ്പാപ്പന് ഇതെന്നാ കാട്ടായമാണ് കാണിക്കുന്നത്? വല്ലോച്ചാതിയോ? എടാ ചെറുക്ക, നീ എന്റെ വയലിരിക്കുന്നത് കേട്ട തീരുവല്ലേ? ഒരുമാതിരി അമ്പലക്കാളയുടെ കൂട്ടല്ലേ അവന്റെ ഇപ്പോഴത്തെ നടപ്പ്. അമ്പലം മടുത്തിട്ട് ഇട്ടേച്ചു പോയി, എന്നിട്ടിപ്പോ കാണിക്കുന്നത് പേക്കൂത്ത് മാത്രം. ഇങ്ങനെയാണോടാ വല്ലോച്ചാതി ജീവിക്കുന്നത്? എങ്ങനെ എണ്ണം വരാതിരിക്കും? എന്റെ ബന്ധുക്കുടുംബമായി പോയില്ലേ? ഇവിടെ ഓരോ കുടുംബ പരിപാടിക്ക് പോകുമ്പം ചില ചീര കെട്ടി ചേടുത്തിമാര് പതുക്കെ അടുത്തുകൂടി വിവരങ്ങൾ കിഴിച്ചു ചോദിക്കുമ്പോൾ ഞാൻ ആകെ ചൂളിപ്പോകും. ജിമ്മിച്ചന്റെ പെമ്പിള പഴയ മേക്കോ തറവാട്ടിന്താ, മോൺസിഞ്ഞോറും മെത്രാനും ഒക്കെയുള്ള വലിയ തറവാടികളാ. നാണക്കേടാ, മാനക്കേടാ എന്നൊക്കെ അവളുടെ ഒരു തവതാരം കേൾക്കുമ്പോ എല്ലാം ഇട്ടേച്ച് പോകാൻ തോന്നുന്നു തിരിച്ചു കഞ്ഞിക്കുഴിക്ക്. എന്റെ മാപ്പിള ഇന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ നല്ല സുഖമായിട്ട് മൂന്നാം മൈലിൽ വാണേനെ. എല്ലാ ദിവസവും പള്ളിയിലും പോയി കുർബാന കഴിഞ്ഞ് വയറ് നിറയെ നാട്ടുവിശേഷവും പറഞ്ഞ് എന്നാ സുഖമാണ് നാട്ടിലെ ജീവിതം. ഒരു കുറവും ഇല്ല ഇവിടെ, എല്ലാം ഉണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച നമ്മുടെ പരിപ്പിലെ ഔതയുടെ മകന്റെ കല്യാണമായിരുന്നു. ഉണ്ണാനിരുന്നപ്പോ ഒരു കുറവലങ്ങാട്ട് കയറിൻ അപ്പാപ്പനായിരുന്നു അടുത്ത സീറ്റില്. ഒത്തിരി വർത്തമാനം പറയുന്ന ഒരു രസികൻ. അയാളുടെ ഭാര്യ നേരത്തെ മരിച്ചു. ഇപ്പൊ മകന്റെ കൂടെ ചൂടുകാലം ചെലവാക്കാൻ വന്നതാ. പുള്ളിക്കാരൻ പറഞ്ഞു അമേരിക്കയിലെ പ്രായം ചെന്നവരുടെ ജീവിതം ഇടിയില്ലാത്ത ജയിൽ പോലെയാണെന്ന്. ഞങ്ങൾ കൊറേ തമാശ പറഞ്ഞു ചിരിച്ചു. ഓടാൻ പറ്റി വൃത്തിയോട് പറയുന്നതാണ്. എരപ്പാളി, നിന്റെ ചെപ്പക്കുറ്റി നോക്കി ഞാൻ ഒന്ന് തരും. എനിക്ക് നിന്റെ അമ്മയുടെ അടുത്ത് പ്രായം ഉണ്ടെന്ന് ഉറപ്പാണ്. അതൊക്കെ നിന്റെ ആ കഴിവേറി അപ്പാപ്പന് പറ്റുന്ന പണിയാ. ആ നിക്കട, നിനക്കെന്നെ ഈ ധൃതി. രണ്ടു മാസം കഴിഞ്ഞാ നിന്റെ വിളി. ഏതായാലും വിളിച്ച സമയം നന്നായി. അവര് വന്നാ പിന്നെ ഇതുപോലെ വിട്ടങ്ങ് കുന്നൂറ് പറയാൻ പറ്റില്ല. നിന്നോട് പിന്നെ എന്തും പറയാമല്ലോ. എടാ, നിനക്കൊരു ദിവസം ഇങ്ങോട്ട് ഇറങ്ങിയത് തന്നെ വേറെ കോളോ. അവരോട് പോകാൻ പറ. നീ അമ്മച്ചിയും അപ്പച്ചനെയും ഒക്കെ ഓർക്കുന്നില്ലേ? അമ്മ വീട്ടിൽ വേനൽ അവധിക്ക് വരുമ്പോ നീയൊക്കെ കണക്കിന് ചക്കക്കുരുവും മാങ്ങായും ഒക്കെ തിന്നിട്ടുള്ളതല്ലേ? പിന്നെ ചക്ക വിളയിച്ചത് മാങ്ങാത്തരെയൊക്കെ. വൈകുന്നേരം ആകുമ്പോൾ കിണറ്റ് വക്കിൽ എല്ലാവർക്കും കുളിക്കാൻ വലിയൊരു ചെമ്പ് കിണറ്റിൽ വിറക് കത്തിച്ച് പത്രോസ് വെള്ളം ചൂടാക്കും. നിങ്ങളുടെ പിള്ളേരെ എല്ലാം ഇഞ്ച തേച്ച് ഒരു കൂട്ട കുളിപ്പീര. പകല് മുഴുവൻ കളിച്ചുണ്ടാക്കിയ ചെളി മാറ്റാൻ. ദിവസം മുഴുവൻ നിങ്ങൾ എന്നാ മേടാണെന്നു. തോപ്പിലെ മരമായ മരമെല്ലാം കീറിയിറങ്ങും. പിന്നെ കിളിത്തട്ട്, കുടുകുടു, ഓട്ടം കളി, ഗോലി. ഓ എടാ, നിനക്ക് നല്ല ഓർമ്മയാണല്ലോടാ. ചൊട്ടയും മണിയും പമ്പരം കുത്തും അന്നത്തെ ഭ്രമമായിരുന്നു. കുടി കഴിഞ്ഞാൽ എല്ലാവരും കൂടി നടുക്കത്തെ പ്രാർത്ഥനാ മുറിയിൽ മുട്ടുകുത്തി നിന്ന് നീണ്ട കൊന്ത പറിച്ചിട്ടുണ്ട്. പിന്നെ ഊണ് കഴിഞ്ഞ് ഇതേ മുറിയിൽ അപ്പച്ചൻ കുറെ തഴപ്പായും തലേനയും നിരത്തിയിടും. പിള്ളേർക്കെല്ലാം ഒന്നിച്ചുറങ്ങാൻ. നിങ്ങളാണെങ്കിലും ഓരോ പുകിലും പറഞ്ഞ് ഉറങ്ങത്തില്ല. ഒടുവിൽ അപ്പച്ചൻ വന്ന് വഴക്ക് പറയും. എന്നിട്ട് എല്ലാവരും വാലും ചുരുട്ടും മിണ്ടാതെ കിടന്നുറങ്ങും. അപ്പച്ചന്റെ മൂത്രം പരിശോധിച്ച് ഇൻസുലിൻ കുത്താൻ വന്നിരുന്ന കരോട്ട് താമസിച്ച ഒരു നേഴ്സ് ഉണ്ടായിരുന്നു. നീ ഓർക്കുന്നുണ്ടോ? നമ്മുടെ കൂട്ടരല്ല, സി കെ പി. നീ എന്നെ ഭാഷയെ പറയുന്നത്? എടാ, വടക്കമ്പാകരാന്ന്. പക്ഷെ നല്ല വർക്കത്തുള്ള ഒരു തള്ള. അവരുടെ മകൻ ഇവിടെ വലിയ ഡോക്ടറാ. ജിബിച്ചൻ അറിയും. നിന്റെ ചേട്ടൻ ഒരിക്കൽ മറ്റത്തിലുള്ള മൂവാണ്ടനെന്ന് വീണ് കൈ ഒടിഞ്ഞപ്പോ ഇവരെ കുറെ പത്തലൊക്കെ ചുറ്റിക്കെട്ടി അവനെ ഡിസ്ട്രിക്ട് ആശുപത്രിയിൽ കൊണ്ടുപോയതും പ്ലാസ്റ്റർ ഇടിച്ചതും ഒക്കെ. ഏ കസ്റ്റമറോ? എന്നാ കസ്റ്റമർ? എടാ, എത്ര നാൾ കഴിഞ്ഞ നീ വിളിക്കുന്നത്? രണ്ട് മിനിറ്റ് പോലും വേണ്ടിയില്ല. അപ്പോഴത്തേക്ക് നിനക്ക് പോകണം. എന്റെ പൊന്നു മോനെ, ഞാൻ നിന്റെ പൊന്നാര അമ്മയല്ലേടാ. സമ്മതിച്ചു. ചിലപ്പം അതും ഇതൊക്കെ പറയുമെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി 53 മണി ജപം എല്ലാ ദിവസവും എത്തിക്കുന്നുണ്ട്. അത് മറക്കല്ലേ. നിന്നോട് മിണ്ടുമ്പോ ഒരു പ്രത്യേക സുഖമാണ്. അടുത്തയാഴ്ച വിളിക്കുമോ? അത് മാസമോ? എന്നാലേ നീ വിളിക്കണ്ട. അപ്പോഴത്തേക്ക് എന്റെ ഓഫീസ് ചെല്ലാം. ആണ്ട പിന്നെയും തുടങ്ങി. ഷോൺ ഷോൺ, അമ്പച്ചി കമ്മിങ്, നോ ക്രൈ. എന്താ ഞാൻ വെക്കട്ടേടാ? നീ അടുത്ത ആഴ്ച വിളിക്കണേ. കണിശമായിട്ടും വിളിക്കണം കേട്ടോ, മറക്കല്ലേ. കടൽ കടന്നു വന്ന് ത്യാഗം ചെയ്ത സകല പുന്നാര അമ്മമാരെയും ഓർത്തും പുകഴ്ത്തിയും മാരോഗർക്കെല്ലാം സമ്പൂർണ്ണ ആരോഗ്യവും പാകത്തിലുള്ള സമ്പത്ത് നേർന്നുകൊണ്ട് വേനൽക്കാലത്തെ അമ്മ വീട്ടിൽ പോക്കും ആഞ്ഞിലയ്ക്കായും മാങ്ങയും ഒക്കെ തിന്നുന്നതോർത്ത് നിർവൃതി കൊള്ളുന്ന ഒരു കുമരകക്കാരൻ.